ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. പൊതു തെരഞ്ഞെടുപ്പിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ പുറത്തിറക്കി. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ പൂർത്തിയാകും. ഇതുവരെ സമർപ്പിച്ചത് 56 പത്രികകൾ. തൃശൂർ വളപ്പായയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ടിടിഇയെ തള്ളിയിട്ട് കൊലപ്പെടുത്തി. എസ്എസ്എൽസി, ടിഎച്ച്എസ്എൽസി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഇന്നാരംഭിക്കും. കൊല്ലം തീരമേഖലയിൽ കള്ളക്കടൽ പ്രതിഭാസത്തിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ ഫിഷറീസ് സർവേ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ പ്ലേ ഓഫിൽ പ്രവേശിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. പൊതു തെരഞ്ഞെടുപ്പിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ പുറത്തിറക്കി. വിവരങ്ങൾ പരിശോധിക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനും മിഥ്യകൾ ഇല്ലാതാക്കാനും പ്രധാന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഈ രജിസ്റ്റർ ഉപയോഗപ്പെടുത്താം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ പൂർത്തിയാകും. കഴിഞ്ഞ മാസം 28 നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത് മുതൽ ഇതുവരെ സംസ്ഥാനത്ത് 56 പത്രികകൾ സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കോൾ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇന്നലെ 42 പത്രികകളാണ് സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് 6, കൊല്ലം, കോട്ടയം, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിൽ 4 വീതവും, മാവേലിക്കര, ചാലക്കുടി, പാലക്കാട്, കാസർകോട് എന്നിവിടങ്ങളിൽ 3 വീതവും, കോഴിക്കോട് 2, ആറ്റിങ്ങൽ, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ ഓരോ പത്രികയുമാണ് സമർപ്പിച്ചത്. ഇതുവരെ ആകെ 79 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. അടുത്ത തിങ്കളാഴ്ച പത്രിക പിൻവലിക്കാൻ സമയപരിധി തീരുന്നതോടെ 20 മണ്ഡലങ്ങളിലെയും മത്സരചിത്രം വ്യക്തമാകും. ഈ മാസം 26 11 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 69 മണ്ഡലങ്ങളോടൊപ്പം കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും വിധിയെഴുതും. ജൂൺ 4 വോട്ടെണ്ണും.
3 മുന്നണികളുടെയും പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായി പത്രിക സമർപ്പിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് പത്രിക നൽകും. കൽപ്പറ്റ ടൌണിൽ റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും പത്രികാ സമർപ്പണം. എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയും ഇന്ന് പത്രിക നൽകും. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും എൻഡിഎ സ്ഥാനാർത്ഥി സി ആർ പ്രഫുൽകൃഷ്ണനും രാവിലെ പത്രിക സമർപ്പിക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാളെയാണ് പത്രിക സമർപ്പിക്കുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീമും എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശും ഇന്ന് പത്രിക സമർപ്പിക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കഴിഞ്ഞ ദിവസം പത്രിക നൽകിയിരുന്നു. കോട്ടയം മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഇന്നും എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി നാളെയും പത്രിക നൽകും. എറണാകുളം മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈജൻ ഇന്ന് രാവിലെയും യുഡിഎഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഹൈബി ഈഡൻ നാളെയും പത്രിക സമർപ്പിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ഇന്ന് ആരംഭിക്കും. ശനിയാഴ്ച വരെയാണ് പരിശീലനം. എറണാകുളത്ത് താലൂക്കടിസ്ഥാനത്തിൽ 7 കേന്ദ്രങ്ങളിലായാണ് പരിശീലനമെന്ന് മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ എസ് കെ ഉമേഷ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശീലനത്തിന് ഹാജരാകണമെന്നും വീഴ്ച വരുത്തുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ആദ്യ പത്രിക സമർപ്പിച്ചു. കക്ഷിരഹിത സ്ഥാനാർത്ഥിയാണ് ഇന്നലെ പത്രിക നൽകിയത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
വരും ദിവസങ്ങളിലെ ശക്തമായ പ്രചാരണ പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ കെ സുധാകരനും എം വി ജയരാജനും സി രഘുനാഥും ഇന്ന് പത്രിക സമർപ്പിക്കുക. രാവിലെ 10 സിപിഐഎം ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർക്ക് പത്രിക നൽകുക. എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥ് രാവിലെ 10:30 വരണാധികാരിക്ക് പത്രിക സമർപ്പിക്കും. റോഡ് ഷോയോടെയാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കാനെത്തുക. യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഉച്ചയ്ക്ക് 2 ാണ് കലക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക നൽകുക. ഡിസിസി ഓഫീസിൽ നിന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പമാണ് അദ്ദേഹം എത്തുക. ഒരു മാസക്കാലത്തിലേറെയായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നു മുതൽ ആവേശ കൊടുമുടിയിലെത്തും. സ്ഥാനാർത്ഥികൾക്ക് ഈ വിഷുക്കാലം വിശ്രമമില്ലാത്ത ദിനങ്ങളായിരിക്കും സമ്മാനിക്കുക.
രാജ്യത്ത് ബിജെപിക്ക് വളരാൻ സാഹചര്യമൊരുക്കിയത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഓരോ ഘട്ടത്തിലും സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം ആർഎസ്എസ് നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. പെരിന്തൽമണ്ണ, മഞ്ചേരി, കൊണ്ടോട്ടി എന്നിവിടങ്ങളിൽ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അടുത്ത 2 കോൺഗ്രസും സിപിഐഎമ്മും പശ്ചിമബംഗാളിലെ പോലെ സംസ്ഥാനത്ത് ക്ഷയിക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. കൊച്ചിയിൽ എൻഡിഎ എറണാകുളം ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഒരു കുടുംബത്തിനായി നിലകൊള്ളുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബാധിപത്യത്തിനെതിരായിരുന്നെങ്കിലും ഇന്ന് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ ലഹരി വസ്തുക്കൾ പിടികൂടി. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 8,400 രൂപ വില വരുന്ന 15 ഗ്രാം കഞ്ചാവും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 50,550 രൂപ വില വരുന്ന 33.7 ലിറ്റർ വിദേശ മദ്യവുമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. തൃശൂർ വളപ്പായയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ടിടിഇയെ തള്ളിയിട്ട് കൊലപ്പെടുത്തി. ടിടിഇ എറണാകുളം മഞ്ഞുമൽ സ്വദേശി കെ വിനോദാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ എറണാകുളം പറ്റ്ന ട്രെയിനിലാണ് സംഭവം. റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴ ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ അതിഥി തൊഴിലാളിയായ യാത്രക്കാരൻ വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. വീഴ്ചയിൽ തലയിടിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒഡീഷ സ്വദേശിയായ പ്രതി രജനീകാന്തിനെ പാലക്കാട്ടെ ആർപിഎഫ് ഉദ്യോഗസ്ഥർ ട്രെയിനിൽ നിന്ന് പിടികൂടി തൃശൂർ പോലീസിന് കൈമാറി. കൊല്ലപ്പെട്ട ടിടിഇ കെ വിനോദ് കലാരംഗത്ത് സജീവമായിരുന്നു. പുലിമുരുകൻ, ഗ്യാംഗ്സ്റ്റർ, വിക്രമാദിത്യൻ തുടങ്ങി 14 ചിത്രങ്ങളിൽ വിനോദ് കണ്ണൻ എന്ന പേരിൽ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷെവലിയാർ സി ഇ ചക്കുണ്ണി കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. എസ്എസ്എൽസി, ടിഎച്ച്എസ്എൽസി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിക്കും. 70 ക്യാമ്പുകളാണ് എസ്എസ്എൽസി മൂല്യനിർണ്ണയത്തിന് ഒരുക്കിയിരിക്കുന്നത്. 14,000 അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുക്കും. 38.5 ലക്ഷം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം നടത്തുക. ഹയർ സെക്കൻഡറിയിൽ 77 ക്യാമ്പുകളിൽ 25 എണ്ണം ഡബിൾ വാലുവേഷൻ ക്യാമ്പുകളാണ്. 25,000 അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കും. ടിഎച്ച്എസ്എൽസിക്കായി 2 ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 8 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടക്കുക. കൊല്ലം നഗരത്തിലെ തീരമേഖലയിൽ കള്ളക്കടൽ പ്രതിഭാസത്തിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന് കീഴിലെ ഫിഷറീസ് സർവേ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. വീടുകൾ ഉൾപ്പെടെ കെട്ടിടങ്ങൾക്കുണ്ടായ നാശനഷ്ടം തിട്ടപ്പെടുത്തുന്നതിനായാണ് 3-അംഗ സംഘം എത്തിയത്. നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സോണൽ ഡയറക്ടർ ഡോ സിജോ പി വർഗീസ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സോളി സോളമൻ, ജോഷ് കെ അശോകൻ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കടന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ്സി ഒഡീഷ എഫ്സിയോട് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രവേശനം. ഭുവനേശ്വറിൽ പഞ്ചാബ് എഫ്സിയെ 1-3 ഗോളുകൾക്കാണ് ഒഡീഷ എഫ്സി പരാജയപ്പെടുത്തിയത്. ലീഗ് പട്ടികയിൽ 5-ാമതാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 6 ടീമുകളാണ് ഐഎസ്എല്ലിൽ പ്ലേ ഓഫിലെത്തുക. തുടർച്ചയായ 3-ാം സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ നേട്ടം. ലീഗ് റൌണ്ടിലെ അവസാന ഹോം മത്സരത്തിൽ ഇന്ന് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെ 28 റൺസിനാണ് അവർ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജയന്റ്സ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് 153 റൺസിലൊതുങ്ങി. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വിശാഖപട്ടണത്ത് രാത്രി 7:30 മത്സരം. ലോക ചെസ് ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറന് എതിരാളിയെ കണ്ടെത്തുന്നതിന് കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിന് ഇന്ന് കാനഡയിലെ ടൊറന്റോയിൽ തുടക്കം. ആദ്യ റൌണ്ട് മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഇന്ത്യയിൽ നിന്ന് ആർ പ്രജ്ഞാനന്ദ, ഡി ഗുഗേഷ്, വിജിത് ഗുജറാത്തി എന്നിവരുൾപ്പെടെ 8 പേരാണ് ഓപ്പൺ വിഭാഗത്തിൽ മത്സരിക്കുന്നത്. വനിതാ വിഭാഗത്തിൽ കൊനേരു ഹംപി, ആർ വൈശാലി എന്നിവരും പങ്കെടുക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം രജിസ്ട്രേഷൻ വകുപ്പിന്റെ വരുമാനം 5,219.34 കോടി രൂപയായതായി രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ് അറിയിച്ചു. 2022-23 സാമ്പത്തിക വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രജിസ്ട്രേഷന്റെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാവുകയും 5,662.12 കോടി രൂപ വരുമാനം നേടുകയും ചെയ്തിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ 10,36,863 ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത സ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 8,86,065 ആധാരങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തതെന്നും അവർ തിരുവനന്തപുരത്ത് പറഞ്ഞു. റാന്നി തുലാപ്പള്ളി പുളിയൻകുന്ന് മലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പുളിയൻകുന്ന് മലക്കുടിലിൽ ബിജുവിന്റെ കുടുംബത്തിന് ആദ്യഘട്ട നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ കൈമാറി. കാട്ടാന ശല്യം നേരിടാൻ നടപടികളെക്കുറിച്ച് വനം വകുപ്പ് അധികൃതരുമായി കളക്ടർ ചർച്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുതെരഞ്ഞെടുപ്പിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ പുറത്തിറക്കി. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ പൂർത്തിയാകും. ഇതുവരെ സമർപ്പിച്ചത് 56 പത്രികകൾ. തൃശൂർ വളപ്പായയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ടിടിഇയെ തള്ളിയിട്ട് കൊലപ്പെടുത്തി. എസ്എസ്എൽസി, ടിഎച്ച്എസ്എൽസി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിക്കും. കൊല്ലം തീരമേഖലയിൽ കള്ളക്കടൽ പ്രതിഭാസത്തിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ ഫിഷറീസ് സർവേ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ പ്ലേ ഓഫിൽ പ്രവേശിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.